ഭാഗത്തിൽ നിങ്ങളോടൊരു ഒരു പാരബിൾ കൊണ്ട് പറഞ്ഞു തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുക. ഒരു പാരബിൾ, ഉപമ. യു നോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ പാരബിൾ? വേർ ആർ ദ സൺഡേ സ്കൂൾ ചിൽഡ്രൻ? യു നോ വാട്ട് ഈസ് പാരബിൾ? ഇറ്റ് ഈസ് എൻ ഏർത്ത്ലി സ്റ്റോറി വിത്ത് എ സ്പിരിച്വൽ മീനിങ്. ഏർത്ത്ലി സ്റ്റോറി വിത്ത് എ ഹെവൻലി മീനിങ്, അതാണ് പാരബിൾ. യേശു എപ്പോഴും പാരബിളിലൂടെ സംസാരിച്ചത്, ഉപമകളിലൂടെ. ഇത് യേശു പറഞ്ഞ പാരബിളല്ല, ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ പാരബിളാണ്. അദ്ദേഹത്തിന് സുവിശേഷം പറയാൻ വേണ്ടിയിട്ട് ദൈവം കൊടുത്താന്ന് അദ്ദേഹം പറഞ്ഞ്. ഓക്കെ, ഞാനൊരു ഒരു അത്ര സ്റ്റോറി പറഞ്ഞ ഒരാളല്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക എൻ്റെ സ്റ്റോറിയിൽ കുറവുകളുണ്ടെങ്കിൽ. പക്ഷേ ഞാൻ വിശ്വസിക്കും നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ സ്റ്റോറി വീണ്ടും ചിന്തിക്കും. കാരണം ഇന്നലെ കേട്ടപ്പോൾ മുതൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, പേഴ്സി ഒരു സുന്ദരിയായ ഒരു പന്നിക്കുട്ടിയാണ്. ഓക്കെ, വെരി സ്മോൾ യങ് പിഗ്. പേരെന്താണ്? പേഴ്സി. പേഴ്സി ജനിച്ചു വീണത് ഒരു പിഗ് പെന്നിലാ. ഒരു വലിയ ഒരു തോട്ടമുടമസ്ഥൻ്റെ ഒരു എസ്റ്റേറ്റിൻ്റെ അകത്ത് ഒരു പന്നിക്കൂട്ടിൽ പേഴ്സി ജനിച്ചു വീണു. അങ്ങനെ പേഴ്സി വളർന്നു, കുറച്ച് വളർന്നു. നോക്കിയപ്പോൾ എല്ലാ ദിവസവും ആ പന്നിക്കൂട്ടിലുള്ള പന്നികളെല്ലാം ഇങ്ങനെ ലൈൻ ലൈനായിട്ട് ആ പിഗ്സ് എല്ലാം ഇങ്ങനെ നേരെ ഇങ്ങനെ പോകുന്ന കാണാം. കുറച്ച് കഴിഞ്ഞ് അവർ തിരിച്ചു വരും. അങ്ങനെ ഒരു ദിവസം അവർ പേഴ്സിയെ വിളിച്ചു. പേഴ്സി, കം വിത്ത് അസ്. നോ, ദിസ് ഈസ് യുവർ ടൈം. നിനക്ക് ഞങ്ങളിവിടെ വരാൻ സമയമായി. അങ്ങനെ പേഴ്സിയും ഇവരുടെ കൂടെ ഇങ്ങനെ ലൈനായിട്ട് നേരെ പോയി. അങ്ങനെ എത്തിപ്പെട്ടത് യജമാനൻ്റെ വീടിൻ്റെ പുറകിലുള്ള ആ വേസ്റ്റിൻ്റെ അകത്താണ്. പേഴ്സി നോക്കിയപ്പോൾ ബാക്കി പന്നികളെല്ലാം കൂടെ നേരെ ജമ്പ് ചെയ്യുന്നു, അതിനകത്ത് കിടന്ന് കളിക്കുന്നു. അവർ വിളിച്ചു, പേഴ്സി കം ഓൺ. എന്ത് ചെയ്തു? ജീവിതത്തിൽ ആദ്യമായിട്ട് പേഴ്സി അതിൻ്റെ അകത്തേക്ക് എടുത്ത് ചാടി. ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ്, എന്തോ ഒരു അസ്വസ്ഥത. ആ ഒരു ചെറിയ അസ്വസ്ഥതയുമായിട്ടാണ് അന്ന് അവൾ തിരിച്ചു പോകുന്നത്. ഓക്കെ, അടുത്ത ദിവസവും പോയപ്പോൾ ഒരു പേഴ്സിയെ വിളിച്ചു. പേഴ്സി അന്നും പോയി. അന്ന് ചാടിയപ്പോൾ ആ വേസ്റ്റിനകത്ത് കിടന്ന് പറഞ്ഞപ്പോൾ തലേ ദിവസത്തിൻ്റെ അത്രയും ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. ഓക്കെ, പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം പേഴ്സി പോകാൻ തുടങ്ങി. ഇപ്പോൾ അവൾ ചാടുന്നു. അപ്പോൾ അവൾ നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, തൻ്റെ അവിടെ മൊത്തം മാഗറ്റ്സ്, പുഴുക്കൾ ഇങ്ങനെ തൻ്റെ ശരീരത്തിലൂടെ വരുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അങ്ങനെ നാളുകൾ അവളുടെ രീതി ഇങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം പോകുന്നു, തിരിച്ചു വരുന്നു, പുഴുക്കളുണ്ട്, സംഭവം ഷീസ് മാനേജിങ്. ഒരു ദിവസം അവൾ നോക്കിയപ്പോൾ ബുഷിൻ്റെ അവിടെ നിന്നൊരു സൗണ്ട്. അവൾക്ക് പേടി തോന്നി. ഒരു വലിയ അലർച്ച, നിലവിളി, കരച്ചിൽ ഒക്കെ കേൾക്കുന്നു. എങ്കിലും പേടിച്ച് പേടിച്ച് പതിയെ അവൾ ആ ബുഷിൻ്റെ അകത്തൂടെ നോക്കിയപ്പോൾ അവൾ കണ്ട കാര്യം ഇതാണ്. അവിടുത്തെ ആ സെക്യൂരിറ്റി പ്രായമായ പന്നിയെ അവിടെ ഇട്ട് കത്തിക്കുമ്പം ഉള്ള കരച്ചിൽ അവൾ കേട്ടത്. ആ തീക്കകത്തേക്ക്, ഫയറിൻ്റെ അകത്തേക്ക് പ്രായമായ പന്നിയെ എടുത്തെറിയുന്നു. അവിടെ കിടന്നുകൊണ്ട് അത് കിടന്ന് അലറുകയും കാറുകയും ചെയ്യുന്നു. അപ്പോൾ അവളത് കണ്ടപ്പോൾ അവൾ വല്ലാതെ ഭയപ്പെട്ടു പോയി. അവളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു, ഞാനും പ്രായമാകുമ്പോൾ ഇതുപോലെ എന്നെയും അവർ കത്തിക്കും. അവളുടെ മനസ്സിൽ ഈ ഭയം കിടപ്പുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം പെട്ടെന്ന് ഭയങ്കര ബഹളം, എസ്റ്റേറ്റിൻ്റെ അകത്ത് വലിയ ബഹളം. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊരു ന്യൂസ് കിട്ടി, ഒരു വലിയ ലയൺ വന്ന് അറ്റാക്ക് ചെയ്ത് ഇതിൻ്റെ യജമാനനെയൊക്കെ അവിടെ നിന്ന് പറപ്പിച്ചു. ഇപ്പോൾ ലയണാണ് ഈ എസ്റ്റേറ്റിൻ്റെ ഇൻചാർജ്. അപ്പോൾ ഈ പിക്സ് പരസ്പരം പറഞ്ഞു, ഒരു ലയൺ പുതുതായിട്ട് വന്നു, ലയണാണിപ്പോൾ എസ്റ്റേറ്റിൻ്റെ മുതലാളി. പക്ഷേ ലയണിനെക്കുറിച്ച് കേൾക്കുന്നത് നല്ല കാര്യങ്ങളൊക്കെയാണ്. ലയൺ ആള് നല്ല സ്നേഹമുള്ള ആളാണ്, ലയൺ നല്ല വിശ്വസിക്കാൻ പറ്റിയ ആളാണ്. പക്ഷേ ഈ പന്നികൾ പരസ്പരം ഡിസ്കസ് ചെയ്തു, എത്രയാണെങ്കിലും ലയണല്ലേ, നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവർ പഴയ പോലെ അവരുടെ ആ പിഗ് പെന്റെ അകത്തോടെ പോകാൻ തുടങ്ങി. അടുത്ത ദിവസം പേഴ്സി വീണ്ടും ആ കരച്ചിൽ കേട്ടു. അവൾ ആ ബുഷിന്റെ അകത്തൂടെ പതിയെ ചെന്ന് നോക്കുമ്പോൾ സെക്യൂരിറ്റി അടുത്ത പ്രായമായ പന്നിയെ തീക്കത്തിടുക. അവളുടെ മനസ്സിൽ ആദ്യമായെന്ന് കൺഫ്യൂഷൻ, എന്റെ അവസാനവും ഇതാകും, രക്ഷപ്പെടാൻ എന്താ മാർഗം. അവൾക്ക് പെട്ടെന്ന് ലയണിനെ കുറിച്ച് ഓർമ്മ വന്നു. അവൾ ഓർത്തു, ലയണിന്റെ അടുത്ത് പോയാലോ, പക്ഷെ ലയൺ വിശ്വസിക്കാൻ പറ്റുമോ. അവളുടെ മനസ്സിലൊരു സംഘർഷം. ഫൈനലി അവൾ ചിന്തിച്ചു, എന്താണെങ്കിലും കുഴപ്പമില്ല, ലയണിന്റെ അടുക്കൽ ചെല്ലാം. അങ്ങനെ അവൾ ആദ്യമായി ലയണിന്റെ അടുക്കൽ ചെന്നു. പേഴ്സി ഞെട്ടിപ്പോയി. അവൾക്കൊരു ഷോക്കിംഗ് ആയിരുന്നു ആ കാര്യം, കാരണം ലയൺ അവളെ സ്നേഹത്തോടെ വിളിച്ചു കാം. ആദ്യം അവളെ കഴുകി. അവളുടെ ദേഹത്തുണ്ടായിരുന്ന മാഗറ്റ്സ്, പുഴുക്കളെ ഓരോന്നും എടുത്തു കളഞ്ഞു. അവൾക്ക് നല്ല ഫുഡ് കൊടുത്തു. ജീവിതത്തിൽ ആദ്യമായിട്ട് പേഴ്സി സമാധാനം എന്തെന്ന് അനുഭവിച്ചു, സന്തോഷം എന്നൊന്ന് അനുഭവിച്ചു. അതുമാത്രമല്ല, അതിനുശേഷം ലയൺ അവളുടെ ദേഹത്തേക്ക് നൂതി. പെട്ടെന്ന് പേഴ്സിയുകാരി തിരിച്ചറിഞ്ഞു, അവളുടെ അകത്തവക്ക് മനസ്സിലായി, ഞാനൊരു പന്നിയല്ല, ഞാനൊരു ലയണാ. അവളുടെ അകത്തവൾക്ക് പിടികിട്ടി, ഞാനിപ്പോൾ ഒരു പന്നിയല്ല, ഞാനിപ്പോൾ ഒരു ലയണാ. അവൾ റിയലി ജോയ്ഫുള്ളായി. അവൾ ഡാൻസ് ചെയ്യാൻ തുടങ്ങി, അവൾ പാട്ടുപാടാൻ തുടങ്ങി. കംപ്ലീറ്റ്ലി അവളുടെ അന്തരീക്ഷം വ്യത്യാസപ്പെട്ടു. അങ്ങനെ ആ സന്തോഷത്തിൽ അവൾ മടങ്ങി അവളുടെ കൂട്ടുകാരിയുടെ അടുത്തേക്ക് വന്നു. നോക്കിയപ്പോൾ അവരിങ്ങനെ പഴയ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം അവളെ വിളിച്ചു, പേഴ്സി കം. പേഴ്സി പറഞ്ഞു, ഞാൻ വരത്തില്ല, കാരണം ഞാനിപ്പോൾ പന്നിയല്ല, ഞാനിപ്പോൾ ലയണ. അപ്പോൾ അവർ പറഞ്ഞു, ഏ നീ എങ്ങനെ ലയണാകുന്നേ, നീ നിന്റെ കൈ നോക്കിക്കേ, നിന്റെ കാലുകളിലേക്ക് നോക്കിക്കേ, സെയിം, നീ ഇപ്പോഴും പന്നിയാ, നീ ലയണായിട്ടില്ല. അപ്പോൾ പേഴ്സിക്ക് ആവപ്പാടെ കൺഫ്യൂഷൻ, ഞാൻ ലയണായിട്ടില്ലേ. അവൾ നേരെ കണ്ണാടിയുടെ മുമ്പിച്ച് നോക്കി. കണ്ണാടിയുടെ മുമ്പിച്ച് നോക്കിയപ്പം ആദ്യമായിട്ട് അവൾ അങ്ങ് ഡൗണായിപ്പോയി. കാരണം നോക്കിയപ്പം ആ പഴയ പന്നിയുടെ കാലുകൾ തന്നെ, പഴയ പന്നിയുടെ കൈകൾ തന്നെ. അതുമാത്രമല്ല, മുഖവും ആ പഴയ പിഗിൻ്റെ മുഖം തന്നെ. കൂട്ടുകാരി പറഞ്ഞു, നീ ലയണല്ല, നീ പന്നിയാ, ഞങ്ങളുടെ കൂടെ പോര്. അവൾ എന്ത് ചെയ്തു, അല്പം കുറ്റബോധമുണ്ട്, ഒരു ചെറിയ വിഷമമുണ്ട് എങ്കിലും ഇവള് ആ വൈകുന്നേരത്തെ ആ ജാഥയുടെ കൂടെ നേരെ എന്ത് ചെയ്തു, വീണ്ടും പോയി. ചാടാനായിട്ട് അവൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും അവളെടുത്ത് ചാടി ആ വയസ്സിനകത്തേക്ക്. പക്ഷേ പണ്ട് ചാടിയതുപോലെയല്ല, ഇപ്പോൾ ചാടിയിട്ട് തിരിച്ച് കയറിയപ്പോൾ അവൾ തകർന്നുപോയി. അവളുടെ സകല സമാധാനം, കഴിഞ്ഞ സമയം വരെ ഉണ്ടായിരുന്ന സമാധാനം, സന്തോഷം, ലയണിന്റെ അടുത്ത് പോയപ്പോൾ കിട്ടിയ ആ ഒരു ജോയ്, അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് മാറി. അവൾ വലിയ കുറ്റബോധത്തിലായി, ഗിൽറ്റി കോൺഷ്യൻസ്. അവൾക്ക് ജീവിക്കണമെന്ന് പോലുമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അവൾക്കറിയത്തില്ല. അവൾ നോക്കിയപ്പോൾ വീണ്ടും പുഴുക്കൾ ദേഹത്ത്. അവളങ്ങനെ വളരെ ദുഃഖത്തോടുകൂടി ഒരു മൂലക്കിരുന്നപ്പോൾ ഒരു ചെറിയ ചിന്ത അവളുടെ മനസ്സിലേക്ക് വന്നു. എന്താണെങ്കിലും ആ ലയണിന്റെ അടുക്കിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ. അവള് പകുതി കുറ്റബോധം, വിഷമമുണ്ട്, സങ്കടമുണ്ട്. അവൾ നേരെ ലയണിന്റെ അടുക്കൽ ചെന്നു. ലയണൊന്നും മിണ്ടിയില്ല. അവളെ അടുത്ത് വിളിച്ച് വീണ്ടും അവളെ കഴുകി, വീണ്ടും അവളെ ശുദ്ധിയാക്കി. അപ്പോൾ പേഴ്സി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, യജമാനനെ, എന്താ എനിക്ക് സംഭവിച്ചേ, യജമാനൻ പറഞ്ഞു, പേഴ്സി, നീ ഒരു പന്നിക്കുട്ടിയല്ല, നീ ഒരു സിംഹക്കുട്ടിയാ, നീ ഒരു ലയണാ. യു നീഡ് ടു നോ ദാറ്റ്. അവിടെയാ നിനക്ക് ഒന്നാമത് തെറ്റിപ്പോയത്. അവിടെയാ നീ ഓർത്തു നീ ഒരു പന്നിക്കുട്ടിയാണെന്ന്. നീ പന്നിക്കുട്ടിയല്ല, നീ ഒരു ലയണാ. നീ തിരിച്ചറിയണം. അവൾ പറഞ്ഞു, എനിക്ക് എൻ്റെ പുറമേ വ്യത്യാസമില്ലല്ലോ. അവൾ ലയൺ ചോദിച്ചു, പക്ഷെ നിന്റെ അകത്ത് നിനക്ക് എന്താ തോന്നുന്നേ? അവൾ പറഞ്ഞു, എൻ്റെ അകത്ത് തോന്നുന്ന ഞാൻ ലയണാന്ന. അപ്പൊ ഈ പുറമത്തെ കാര്യമോ? അപ്പോൾ ലയൺ പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് നിന്നെ കൊണ്ടുപോകും. ഒരു ദിവസം ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് നിന്നെ കൊണ്ടുപോകും. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അന്ന് നിന്റെ ഈ ഷേപ്പ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി എന്നെ പോലെയാവും. നിങ്ങൾക്ക് പാരബിൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് യോഹന്നാൻ 3:3. അതിന്റെ 1-2 വാക്യങ്ങൾ. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 3:1-2.
കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു.
ശ്രദ്ധിക്കണം സ്വരങ്ങളെ. യോഹന്നാൻ അവർക്ക് ലേഖനം എഴുതിയപ്പോൾ അവരോട് പറയുകയാണ്, സീ ഹൗ ഗ്രേറ്റ് എ ലവ് ദ ഫാദർ ഹാസ് ബിസ്റ്റോഡ് ഓൺ അസ്. എത്ര വലിയ സ്നേഹമാ പിതാവ് നമ്മോട് കാണിച്ചത്. എന്താണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അൾട്ടിമേറ്റം? വാട്ട് ഈസ് ദി അൾട്ടിമേറ്റം ഓഫ് ഗോഡ്സ് ലവ്? എന്താണെന്നറിയാമോ? അത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്രൂശിലാ. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ വെളിപ്പാട് നമ്മൾ ക്രൂശിലാ കാണുന്നത്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധത്തിൽ ദൈവം ലോകത്തെ സ്നേഹിച്ചു. ക്രൂശിൽ അവിടുന്ന് അവസാനത്തുള്ള രക്തം വരെ ചിന്തിയപ്പോൾ ദൈവം വിളിച്ചു പറഞ്ഞ കാര്യം ഇതാണ്, ഇത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇനി അതിൻ്റെ രണ്ടാമത്തെ പാർട്ട്, അത് നമ്മളിപ്പോൾ വായിച്ച വാക്യം. ഈ ക്രൂശിൽ നിവർത്തിച്ച സ്നേഹം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. എന്താണോ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചത്, ഹോളി സ്പിരിറ്റ് അപ്ലൈഡ് ഇറ്റ് ഇൻ അവർ ലൈഫ്. അതതിൻ്റെ രണ്ടാം ഭാഗം. അവിടെ യോഹന്നാൻ പറയുന്നത്, കൺമീൻ സീ, എത്ര വലിയ സ്നേഹമാ ദൈവം നമ്മോട് കാണിച്ചത്. ആ ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ഞാൻ ദൈവപൈതലായി മാറി. ഇപ്പോൾ ഞാൻ ആരാ? ദൈവ പൈതല. അതുകൊണ്ട് നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം ലേഖനവും വായിക്കുമ്പോൾ രണ്ട് പെർസ്പെക്റ്റീവ് വേണം വായിക്കാൻ. എന്താ യോഹന്നാന്റെ സുവിശേഷം? ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. എന്തിനാ യോഹന്നാൻ സുവിശേഷം എഴുതിയത്? യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 20-ാം അധ്യായം, ജോൺ ചാപ്റ്റർ 20:30.
ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേക അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനെ വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു.
യോഹന്നാന്റെ മുഴുവൻ സുവിശേഷം ഉദ്ദേശം ഇതാണ്. എന്താ? യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്. അങ്ങനെ വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് എന്തുണ്ടാകണം? ജീവൻ ഉണ്ടാകണം. ഇതാണ് സുവിശേഷം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, നാല് സുവിശേഷങ്ങളുടെയും ഉദ്ദേശം എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ. അങ്ങനെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാകും? യു വിൽ റിസീവ് ലൈഫ്, ലൈഫ് ഇൻ അബുണ്ടൻസ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും പിന്നെ സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും. ഓക്കെ, അതാണ് യോഹന്നാന്റെ. അപ്പൊ ഈ ഗോസ്പെല് മൊത്തം യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ കേൾക്കുന്ന ഒരു വാക്യമുണ്ട്. എന്താണ്? ബിലീവ്. എന്താണ് ബിലീവ്? വിശ്വസിക്കുക. എല്ലാ ചാപ്റ്ററിൽ, ഓൾമോസ്റ്റ് എവരി ചാപ്റ്റർ നിങ്ങൾ ഈ വാക്ക് കാണും, ബിലീവ്, വിശ്വസിക്കുക. കാരണം എന്താ? യേശു ദൈവപുത്രനായ ക്രിസ്തു അവിടുന്ന് ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ഇത് വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും, നിങ്ങൾക്ക് ജീവനുണ്ടാകും, നിങ്ങൾ ദൈവമക്കളാകും. ഇതാ യോഹന്നാന്റെ മുഴുവൻ സുവിശേഷത്തിന്റെ ഉദ്ദേശം. ഇനി എന്തിനാ? അതിന് ശേഷം സുവിശേഷം എഴുതി കഴിഞ്ഞ് കുറെ വർഷം കഴിഞ്ഞപ്പോൾ യോഹന്നാൻ ലേഖനം എഴുതി, ഫസ്റ്റ് ജോൺ, സെക്കൻഡ് ജോൺ ആൻഡ് തേർഡ് ജോൺ. എന്തിനാ ഈ ഫസ്റ്റ് ജോൺ എഴുതിയത്? അതിന് വേറൊരു ഉദ്ദേശമാ. ഒന്ന് യോഹന്നാൻ, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 5.
ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ.
ശ്രദ്ധിച്ച്, ഒന്നി യോഹന്നാൻ എഴുതിയത്, ഫസ്റ്റ് ജോൺ എപ്പിസൽ എഴുതിയത് ഗോസ്പൽ എഴുതിയ പോലെ അല്ല. ഇറ്റ്സ് എ ഡിഫറെന്റ് റൈറ്റിംഗ്. എന്തിനാണ് യോഹന്നാന്റെ സുവിശേഷം എഴുതിയത്? യേശു ദൈവപുത്രനായ ക്രിസ്തു, ഹിസ് ക്രൈസ്റ്റ് ദ സൺ ഓഫ് ഗോഡ്. ഇത് നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാ. വിശ്വസിച്ചാൽ എന്താണ് നിങ്ങൾക്ക്? നിത്യജീവനുണ്ട്. അനേക വർഷങ്ങൾക്ക് ശേഷം ഈ വിശ്വസിച്ച ആൾക്കാർക്ക് യോഹന്നാൻ ലേഖനം എഴുതി, എപ്പിസൽ എഴുതി. അപ്പോൾ പറയുകയാണ്, എന്താണ്? ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതാർക്ക് എഴുതിയിരിക്കുന്നേ? യേശു ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് വിശ്വസിച്ചിരിക്കുന്നവർക്ക്. അവരോട് പറയുകയാണ്, ഞാൻ എഴുതിയിരിക്കുന്നതിന്റെ കാര്യം നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. യു മേ നോ ദാറ്റ് യു ഹാവ് ഇറ്റേണൽ ലൈഫ്. അപ്പൊ ഒന്നി യോഹന്നാൻ വായിക്കുമ്പോൾ ഈ പെർസ്പെക്റ്റീവ് എന്ന് വായിക്കണം. ഏത് പെർസ്പെക്റ്റീവ് എന്നാ? ഇത് എഴുതിയിരിക്കുന്നതിന്റെ കാര്യം എന്താ? എന്താ എഴുതിയിരിക്കുന്നത്? നിത്യജീവൻ ഉണ്ടെന്ന് അവരെ ഉറപ്പിക്കുവാൻ. ഓക്കെ, ഈ പെർസ്പെക്റ്റീവില് നമ്മൾ നേരത്തെ വായിച്ച വാക്യം വായിക്കുന്നേ. യോഹന്നാൻ അവരോട് പറഞ്ഞു കൊടുക്കണം, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചോ, നിങ്ങൾക്ക് എന്തുണ്ട്? നിത്യജീവനുണ്ട്. എന്നിട്ട് അതിന്റെ ഒന്ന് യോഹന്നാൻ 3:1 ഒന്നാം വാക്യം നമ്മൾ വായിച്ചത്, കൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. എന്റെ പറയാണ്, ആൻഡ് സച്ച് വി ആർ, അങ്ങനെ തന്നെ നാം ആകുന്നു. ആണോ? യോഹന്നാനോട് ഉറപ്പിക്കുക അവരോട്, ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ട് നിങ്ങൾ ആരാ ഇപ്പം? നിങ്ങൾ ദൈവമക്കളാ. എന്നിട്ട് ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ തന്നെയാന്നേ. ആ ലയൺ പേഴ്സിയിലേക്ക് ഊതിയപ്പോൾ അപ്പോഴാ പേഴ്സി പറഞ്ഞേ, ഇപ്പോൾ ഞാൻ ആരാ? ഞാൻ പന്നിക്കുട്ടിയല്ല, പിന്നെ ഞാൻ ആരാ? ഞാനൊരു സിംഹക്കുട്ടിയാ. സ്വരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ അവിടെ തിരുവചനം പറഞ്ഞത് നാം ആരായി മാറി. ഒറ്റ നിമിഷം കൊണ്ടൊരു അത്ഭുതം നടന്നു. ഒരു നിമിഷം കൊണ്ട് ഈ അത്ഭുതം നടക്കുന്നേ. യേശു ക്രിസ്തുവിൽ ഒരാൾ വിശ്വസിക്കുന്ന മൊമെന്റിൽ പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് വന്നിട്ട് ആ വ്യക്തിയുടെ ഉള്ളിൽ അവരോടൊരു സാക്ഷ്യം പറയും, നിങ്ങൾ ആരാ? യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ പൈതല. യോഹന്നാൻ അതങ്ങ് ഉറപ്പിക്കുന്നതേ ഉള്ളൂ. യോഹന്നാൻ പറയാം, എത്ര വലിയ സ്നേഹമായത്! എന്താ, ഞാൻ ആരായി മാറി? ഞാൻ ദൈവത്തിന്റെ മകനായി. അടുത്തൊന്ന് പറയാണ്, ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും എന്ത് ചെയ്യുന്നില്ല. ആ ദാറ്റ് ഈസ് എ പ്രോബ്ലം. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശു ആരായിരുന്നു? സർവശക്തനായ ദൈവത്തിന്റെ ഏകജാതൻ. പക്ഷെ ലോകം അറിഞ്ഞു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായൊരു അവനെന്ത് ചെയ്തില്ല, കൈക്കൊണ്ടില്ല. വളരെ ചുരുക്കം ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്തുള്ളൂ യേശു ദൈവപുത്രനാണെന്ന്. ഒരു പത്രോസും, പത്രോസ് അതാദ്യം പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. പത്രോസ് പറഞ്ഞു, യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. ഇതൊരു വെളിപ്പാടാ, അതൊരു വെളിപ്പാട്. ഇറ്റ്സ് എ റെവലേഷൻ, ഇറ്റ്സ് എ റെവലേഷൻ. വളരെ ചുരുക്കം പേര് മാത്രം അത് റെക്കഗ്നൈസ് ചെയ്തു. അവരൊക്കെ യേശുവിൻ്റെ കൂടെ കൂടി. ഇപ്പൊ യോഹന്നാൻ പറയാണേ, ലോകം അവനെ അന്ന് വന്നപ്പോ അറിഞ്ഞില്ല, അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, നിങ്ങളെയും അറിയുന്നില്ല. നോക്കിയാൽ എങ്ങനെയാ, ഇല്ല ഷേപ്പ്, വന്നിക്കുട്ടിയുടെ ഷേപ്പാ. എവിടെയാ സിംഹമായേ? സിംഹമായത് അകത്താ. പുറമേ നോക്കുമ്പോൾ സിംഹമാണെന്ന് തോന്നുവോ? പുറമേ നോക്കുമ്പോൾ ഇപ്പോഴും ആ പഴയ ഫ്രെയിമാ, പക്ഷേ അകത്തു മാറ്റം വന്നു, അകത്തു മാറ്റം വന്നു. ഇതാദ്യം ഒന്ന് ഉറപ്പിക്കണം, ഇതാദ്യം ഉറപ്പിക്കണം. ലോകം തിരിച്ചറിയത്തില്ല. നമുക്കും ചില സമയങ്ങളിലെങ്കിലും തോന്നാം, ഓ ഞാനൊരു ദൈവവേലൊന്നും അല്ല, ആണെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമോ എൻ്റെ ജീവിതത്തിൽ, ആണെങ്കിൽ ഇങ്ങനെ അപ്പെട്ടെന്ന ദേഷ്യം വരുമോ. നോ, വാട്ട് അബൌട്ട് ഇൻസൈഡ്? ഉള്ളിൽ എന്താ പറയുന്നേ? ടെൽ മീ, നിങ്ങളുടെ ഉള്ളിലുള്ള ബോധ്യം എന്താ? എന്താ ബോധ്യം? ഒന്ന് യോഹന്നാൻ തന്നെ അതിൻ്റെ 5-ാം അധ്യായം 10-ാം വാക്യം.
ദൈവത്തിന് വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്.
ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യം ഉണ്ട്. ഇനി വീണ്ടും ഒരു വാക്യം കൂടെ, അതിന്റെ 4-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം.
നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നുവെന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു.
കണ്ടോ, നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് എങ്ങനെ അറിയുന്നേ, എങ്ങനെ അറിയുന്നേ? ബിക്കോസ് ഹി ഹാസ് ഗിവൺ അസ് ഓഫ് ഹിസ് സ്പിരിറ്റ്. അവൻ തന്റെ ആത്മാവിനെ തന്നതുകൊണ്ട് നാം ഒരു കാര്യം അറിയുന്നുണ്ട്. ആരാ? ഞാൻ അവനിലും അവൻ എന്നിലുമാ. സോ നമ്മൾ അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് അറിയാമോ? അവർ ഞായറാഴ്ച ചർച്ചിൽ വരുമ്പോൾ അവരുടെ ഉള്ളിൽ ഫുൾ കോൺഫിഡൻസാ, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ സഹായിക്കുന്നു. പാട്ടുപാടുമ്പോൾ, തിരുവചനം കേൾക്കുമ്പോൾ അവർ ഭയങ്കര കോൺഫിഡൻ്റാ. പക്ഷേ തിങ്കളാഴ്ച ദിവസം ഓഫീസിലേക്ക് പോയി, മറ്റു ആൾക്കാരിലേക്ക് ഇറങ്ങി, പല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അത് കഴിയുമ്പോൾ അവരുടെ കോൺഫിഡൻസ് പോവുകയാണ് എവിടെയോ. ഞാൻ പറയട്ടെ, ഞായറാഴ്ച ദിവസം നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ എന്താണോ നിങ്ങളെക്കുറിച്ചുള്ള ബോധ്യം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആയിത്തീർന്നത്, തിങ്കളാഴ്ച കൂട്ടുകാരുടെ നടുവിൽ നിൽക്കുന്നത് കൊണ്ട് അതിന് മാറ്റം സംഭവിക്കുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഓഫീസിലെ ജോലിയുടെ തിരക്കിനിടയിൽ പ്രാർത്ഥിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് നിങ്ങളുടെ സ്റ്റേറ്റസ് മാറുന്നില്ല. ഒരു ദേവാസനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രായമുള്ള ആൾ മരിച്ചു പോയിക്കാണോ അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന പള്ളിയുടെ തൊട്ടടുത്ത ഒരു ദിവസം മീറ്റിങ്ങിന് പോയി, അന്ന് അവിടെ വെച്ച് ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ വീട്ടിൽ വളരെ സന്തോഷത്തോടുകൂടെ തിരിച്ചു വന്നു. വീട്ടിലിരുന്നപ്പോൾ പിശാചി വന്ന് പറഞ്ഞു, നീ ദൈവോത്രനൊന്നും അല്ലെന്നേ, നീ ദൈവവിധേയനൊന്നും അല്ല. ഇത് കേട്ട ഉടനെ വീണ്ടും ഞാൻ ഓടി പള്ളിയിലോട്ട് കയറി ചെന്നു. അവിടെ ചെന്ന് ഞാൻ വീണ്ടും ഉടനെ ഏറ്റു പറഞ്ഞു, കർത്താവേ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. വീണ്ടും ഓക്കെയായി. വീണ്ടും ഞാൻ മടങ്ങി വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പിശാച് എന്നോട് പറഞ്ഞു, നിനക്കിതെല്ലാം വെറുതെ തോന്നുക, ഇതൊന്നും റിയാലിറ്റി അല്ല. അദ്ദേഹം പറയാണ്, ഞാൻ വീണ്ടും പള്ളിയിലേക്ക് ഓടിപ്പോയി. വീണ്ടും അടച്ചെന്ന് പറഞ്ഞ്, കർത്താവ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, കർത്താവ് ഞാൻ എല്ലാം ഏറ്റു പറയുന്നു, നിന്നെ ഞാൻ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നു. പുള്ളി പറഞ്ഞു, ഞാൻ വീണ്ടും മടങ്ങി വന്നു വളരെ സന്തോഷത്തോടുകൂടെ. ഇങ്ങനെ കുറെ പ്രാവശ്യമായി. ഒരു ദിവസം എൻ്റെ കണ്ണ് തുറന്നു. പിശാച് എന്നോട് ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, അന്ന് ഞാൻ പള്ളിയിലേക്ക് ഓടിപ്പോയില്ല. അദ്ദേഹം പറയാണ്, ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ പിശാചെ എന്നെ വിട്ടുപോകും. I took a bold stand. അദ്ദേഹം പറയാണ്, അന്ന് കഴിഞ്ഞ പിന്നെ ഇന്ന് വരെ എനിക്കൊരു സംശയം തോന്നിയിട്ടില്ല. ഐ എം ക്വൈറ്റ് കോൺഫിഡൻറ്റ് ദാറ്റ് ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. സൗരങ്ങളെ, ആദ്യത്തെ ഈ ഉറപ്പില്ലെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്കൊരു സ്പിരിച്വൽ കാര്യങ്ങളും കെട്ടിപ്പോകാൻ പറ്റത്തില്ല. ദിസ് ഈസ് ദ ഫൗണ്ടേഷൻ. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞത്, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് അറിയേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ ആദ്യം ഈ തിരിച്ചറിവ് ഉണ്ടാകണ്ടേ? എന്താണ്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞാൻ ഒരു ദൈവപൈതല. ലോകത്തിൽ ഇപ്പോൾ ഞാൻ അറിയപ്പെടുന്ന പഴയ മത്തായിയും ചാക്കോ ഒക്കെ ആട്ടെ, പക്ഷേ എൻ്റെ അകത്ത് ഞാനൊരു സിംഹമാ. എൻ്റെ അകത്ത് എനിക്കൊരു കാര്യം അറിയാം, മുഴുവോകവും എതിർത്ത് നിന്നാലും ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അവൻ്റെയാ, അവൻ എൻ്റെയാ, ഞാൻ അവൻ്റെ സ്വന്തമാ, അവൻ എൻ്റെ സ്വന്തമാ, ഞാൻ അവൻ്റെ പൈതലാ, അവൻ എൻ്റെ കർത്താവാ, അവൻ എൻ്റെ പിതാവാ. ഇതാ ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനപരമായ ഒരു കാര്യം. ദിസ് ഈസ് ദ ഫൗണ്ടേഷൻ. യോഹന്നാൻ നോക്കിയപ്പോൾ ഒത്തിരി പേരുടെ കാര്യത്തിൽ ഇക്കാര്യത്തിൽ പ്രശ്നം നിൽക്കുക. ദേ ആർ നോട്ട് കോൺഫിഡൻറ്റ്. കോൺഫിഡൻറ്റ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓഫീസിൽ ചെല്ലുമ്പോൾ നിങ്ങൾ നിങ്ങളോട് പറയണം, ഞാൻ ഒരു പന്നിക്കുട്ടിയല്ല, ഞാൻ എൻ്റെ സിംഹമാ. ഞാൻ പഴയ വ്യക്തിയല്ല, ഞാൻ ആരാ? ഞാൻ ദൈവത്തിൻ്റെ മകനാ, മകളാ. എവിടെയെങ്കിലും പ്രലോഭനങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മോടൊന്ന് പറയണം, ഞാൻ ആ പഴയ ആളല്ല, ആ പഴയ മനുഷ്യൻ മരിച്ചുപോയി, ഇത് പുതിയ വ്യക്തിയാ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതിയതായി തീർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് യോഹന്നാൻ രണ്ടാമത് പറയുകയാണ്, രണ്ടാം വാക്യം, ഒന്ന് യോഹന്നാൻ ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 3:2, വീണ്ടും പറയാ, പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ആ ശ്രദ്ധിച്ചേ, ഈ രണ്ട് വാക്യത്തിൽ എത്ര പ്രാവശ്യം യോഹന്നാൻ ഈ കാര്യം പറയുന്നേ? എത്ര പ്രാവശ്യം പറഞ്ഞു? ഇത് ബേസിക് മാത്തമാറ്റിക്സ് മതി. എത്ര പ്രാവശ്യം പറഞ്ഞു? ഇപ്പം മൂന്ന് പ്രാവശ്യം പറഞ്ഞു. രണ്ട് വാക്യവും എഴുതിയുള്ളൂ, പക്ഷെ അദ്ദേഹം മൂന്ന് പ്രാവശ്യം പറയുകയാണ്, ആരാ നാം? നാം ദൈവമക്കളാ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാ. പിന്നെയും യോഹന്നാൻ ഒരു സംശയം, എന്നാണെന്നറിയാമോ? അത്രയും ബോധ്യം വന്നില്ലേ? എന്നാ പിന്നെ നമ്മുടെ നാട്ടിൽ പറയല്ലോ, ഒന്ന് വിളിച്ച മൂന്ന്. ആ ഓക്കെ, തമാശ പറഞ്ഞേ ഉള്ളൂ. യോഹന്നാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാം, കാരണം എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ, കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, അവരെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചേക്കാം. എന്താണ്? പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ആരാ? ദൈവമക്കളാ. എന്ന് പറയാണ്, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ എന്തു ചെയ്യും? നാം അവനെ അവൻ ഇരിക്കുന്ന പോലെ തന്നെ കാണും. അതുകൊണ്ട് എന്തു ചെയ്യും? അവനോട് സദൃശന്മാരാകും. അതുകൊണ്ടാ പറഞ്ഞേ, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഈ പുറമേയുള്ള ഫിഗറും കൂടെ എന്തു ചെയ്യും? ഒന്ന് മാറും. പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞത്, അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇപ്പം നോക്കുമ്പോൾ പല കുഴപ്പമുണ്ട്, പല കുറവുകളുണ്ട് ഈ ലോകത്തിലെ. കൃഷി ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത വ്യക്തി ആരാ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ആൻസർ ആരായിരിക്കും? അത് ഹിറ്റ്ലർ ആയിരിക്കത്തില്ല, പിശാചായിരിക്കത്തില്ല. മിക്കവാറും പേരുടെ ആൻസർ ലോകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആള് എന്നെ തന്നെയാണ് വേറെ. ഒത്തിരി പേരുടെ ആൻസർ അതാ. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാകാനായിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. എന്നറിയാമോ? നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാനായിട്ടൊരു റീസൺ ഉണ്ട്. യു നോ വാട്ട് ഇസ് ദാറ്റ് റീസൺ? ദൈവം നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള. ഈ പണ്ടൊരു ഒരു ഒരു സ്ത്രീ ഒരു ചോദ്യം ദൈവത്തോട് ചോദിച്ചു, ലോർഡ് ഐ നോ ദാറ്റ് യു ലവ് മീ ബട്ട് ഡു യു ലൈക്ക് മീ? മനസ്സിലായില്ല? ഒരു സ്ത്രീ ഒരു ദൈവത്തോട് ചോദിച്ചു, ദൈവമേ നീ എന്നെ സ്നേഹിക്കുന്ന എനിക്കറിയാം, പക്ഷെ നിനക്ക് എന്നെ ഇഷ്ടമാണോ? വാട്ട് യു തിങ്ക്? എന്താ ചിന്തിക്കുന്നേ? ഒത്തിരി പേര് പറഞ്ഞതാണ്, ദൈവം സ്നേഹിക്കുന്നത് എനിക്കറിയാം ജനറലി, പക്ഷേ ദൈവത്തിന് എന്നെ പലപ്പോഴും ഇഷ്ടമല്ല. വൈ? യു ഡിൻ അണ്ടർസ്റ്റാൻഡ് ദ ഗോസ്പെൽ. നിങ്ങൾക്ക് സുവിശേഷം മനസ്സിലായിട്ടില്ലെന്ന് അതിൻ്റെ അർത്ഥം. അത് മനസ്സിലായാൽ മതി, കാര്യങ്ങളൊക്കെയാ. അത് മനസ്സിലായാൽ മതി. നമ്മൾ നേരത്തെ ഒരു പാട്ട് പാടിയപ്പോഴത്തെ ഇങ്ങനെ പാടിയായിരുന്നു, ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് എന്താണ്? മാറാത്ത ദൈവമാണെന്ന്. നമുക്കിടയ്ക്കിടയ്ക്ക് മാറ്റം വരുന്ന അതിൻ്റെ അർത്ഥം. കർത്താവ് തന്നെ ഒരു കാര്യം പറഞ്ഞ, ആകാശവും ഭൂമിയും ഒക്കെ എന്ത് ചെയ്യും? മാറിപ്പോ, ഒക്കെ മാറും, പക്ഷേ മാറാത്തൊരുവനെ ഉള്ളൂ. ഹി ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. അവൻ നിങ്ങളെ ആദ്യം കണ്ടപ്പം നിങ്ങളോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര സ്നേഹമൊന്നും ഇല്ല കേട്ടോ, കാരണം നിങ്ങളുടെ ആ പല കാര്യങ്ങളും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് അത്ര സ്നേഹമില്ല. എന്നോ ഹി സ്റ്റിൽ ലവ്സ് യു. He still loves you. ഇപ്പോഴും അവൻ എന്നോട് ഇഷ്ടമാ. ഇപ്പോഴും. Praise the Lord. ഇനി നീ ആർക്കെങ്കിലും ഒക്കെ സംശയം ഇക്കാര്യത്തിൽ കാണുമായിരിക്കാം, ഞാനതൊന്ന് ഒന്ന് ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. യോഹൻ നിന്റെ അത് പറഞ്ഞതിൻ്റെ അത് ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഈ യേശുക്രിസ്തുവിനായിട്ട് മുഴുവൻ ജീവിതം കൊടുക്കാതെ ഒരു മതഭക്തനായിട്ട് ജീവിക്കുന്ന ഒരാളായിരിക്കും. ശ്രദ്ധിച്ചോണം, ഇത് വളരെ ഇത് ശ്രദ്ധിക്കണേ, അല്ലെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരുപക്ഷെ മതഭക്തരായ ആൾക്കാരുണ്ട്, അവർ യേശുവിനായിട്ട് ജീവിതം കൊടുത്തിട്ടൊന്നുമില്ല. ചർച്ചിൽ വരുന്നു, പോകുന്നു, അല്ലെ വേണമെങ്കിൽ ബൈബിൾ വായിക്കുന്നു. സാധാരണ ബൈബിൾ വായിക്കുമ്പോൾ കൂടുതലും ആശ്വാസത്തിൻ്റെ കാര്യം, ഒരു പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് യേശുവിനായിട്ട് മുഴുവൻ ജീവിതവും കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ ഈ ഉറപ്പ് കാണത്തില്ല. അതും കൂടെ യോഹന്നൻ ഇവിടെ പറയുന്നുണ്ട്. നോക്കിക്കോണം, തെളിവ് പറയാം. യോഹന്നൻ പറയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചോ? ഒന്ന് യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം,
യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു.
ആ ശ്രദ്ധിച്ച് എന്ന് പറഞ്ഞാൽ ഈ വീണ്ടും ജനിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്നറിയാമോ? ഒന്ന്, അവൻ ദൈവത്തെ സ്നേഹിക്കും. ഒരാളുടെ ഉള്ളിൽ വീണ്ടും ജന്മം നടന്നോ ഇല്ലയോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയാമോ? ആ വ്യക്തി യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങും. ആ വ്യക്തിയുടെ ജീവിതത്തിലെ പ്രൈമറി ആയിട്ടുള്ള ഒരു ആഗ്രഹം യേശുവാ. വീഴ്ചകളൊക്കെ വരാമെന്നേ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പേഴ്സിക്ക് കൺഫ്യൂഷൻ വന്നപ്പോഴത്തേന് പേഴ്സി അവരോട് പോയതുപോലെ ഒരു പക്ഷേ നമ്മൾ പാപത്തിലൊക്കെ വീണേക്കാം. പക്ഷേ പാപത്തിൽ വീഴുമ്പോഴും അവരുടെ ഉള്ളിലൊരു ഞരക്കമുണ്ട്, കർത്താവേ ഞാൻ നിന്നെ ദുഃഖിപ്പിച്ചോ? ഉണ്ടോ ഞരക്കമുണ്ടോ? അത് ദൈവവേദിലാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാ. അയ്യോ ബ്രദർമാരറിഞ്ഞോ, അതായിരിക്കത്തില്ല വിഷയം. ബ്രദർമാരറിഞ്ഞോ എന്നുള്ളതാണ് നിങ്ങളുടെ വിഷമമെങ്കിൽ ഫണ്ടമെന്റലി സംതിങ് റോങ്. അല്ല, ചർച്ചിലെ ആരെങ്കിലും അറിഞ്ഞോ, ചർച്ചിലെ ആരും അറിഞ്ഞോട്ടെ, വിഷയമല്ല. ഞാൻ എൻ്റെ കർത്താവിനെയാണല്ലോ ദുഃഖിപ്പിച്ചത് എന്നുള്ളതാ ഒരു ദൈവവേദനയിലെ കണ്ണു നിറയാനായിട്ടുള്ള കാര്യം. കാരണം അവന്റെ ഹൃദയത്തിൽ യേശുവിനോടുള്ള സ്നേഹം നിൽക്കുക. തെറ്റുകൾ വരാമെന്നേ, തെറ്റൊക്കെ വരാം, പക്ഷെ തെറ്റ് വരുമ്പോഴും അവന്റെ ഹൃദയത്തിൽ ഒറ്റ സങ്കടമുള്ളൂ, എന്നെ സ്നേഹിച്ച കർത്താവിന് ദുഃഖമായോ. അങ്ങനെയാണെങ്കിൽ അവൻ ഓടിച്ചില്ലേ, കർത്താവേ അപ്പേഴ്സി ചിന്തിച്ചതുപോലെ ഞാൻ എങ്ങോട്ടേക്ക് പോകാനാ, ഞാൻ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലാം. ഇനി രണ്ടാമത്തെ കാര്യം, കർത്താവിനോടുള്ള സ്നേഹം മാത്രമല്ല സഹോദരങ്ങളോടും ഒരു സ്നേഹമാവും. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവൻ അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ ആത്മീയ സഹോദരങ്ങളോടൊരു സ്നേഹം ഉണ്ടോ? വീണ്ടും ജനത്തിൻ്റെ ഏറ്റവും വലിയ പ്രൂഫ് അതാ, ഒന്ന് ദൈവത്തോടുള്ള സ്നേഹം, രണ്ടാമതാരാ ചുറ്റുപാടുമുള്ളവരോടുള്ള സ്നേഹം. ആദ്യം ആ സ്നേഹത്തിന് വ്യത്യാസമൊക്കെ വരും, ചിലരോട് കൂടുതൽ സ്നേഹം, ചിലരോട് കുറച്ച് സ്നേഹം. അത് പിന്നെ ആത്മീയമായിട്ട് വളരുന്നതനുസരിച്ച്, ദൈവത്തെ അറിയുന്നതനുസരിച്ച് അത് വലുതായിക്കൊണ്ടിരിക്കും. ആദ്യം ചിലപ്പോൾ നിങ്ങളുടെ ലിസ്റ്റിൻ്റെ അകത്ത് ഹിറ്റ് ലിസ്റ്റിൽ ഒന്നോ രണ്ടോ പേര് കാണുള്ളൂ സ്നേഹിക്കാനായിട്ടൊക്കെ. പക്ഷെ ദൈവത്തെ അറിയും തോറും എന്തുണ്ടാവും, കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ സർക്കിളിൻ്റെ അകത്തോട്ട് കാണും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു അഞ്ചു വരെ സ്നേഹിക്കുന്നതാണ് എൻ്റെ അർത്ഥം, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അത്രയോ ആ സർക്കിൾ അത്രയാണ് നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ 50 പേരെ അതുപോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നറിയാമോ, അത്രത്തോളം നിങ്ങൾ ആ ദൈവത്തെ അറിഞ്ഞുന്നാ. കാരണം ദൈവത്തെ അറിയുമ്പം നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇനി രണ്ടാമത്തെ കാര്യം യോഹന്നാൻ പറയുകയാണ്, 1 യോഹന്നാൻ 3 അതിൻ്റെ 6-7 വാക്യങ്ങൾ.
അവനിൽ വിശ്വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്, അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു.
ശ്രദ്ധിച്ച് ഒരു കാര്യം കൂടി യോഹന്നാൻ പറയുകയാണ്, എന്താ, അവനിൽ പാപമില്ല. തൊട്ട് 2-5 In him there is no sin. യേശുവിൽ പാപമില്ല, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായത്. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. ഇംഗ്ലീഷിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ട്, പാപത്തിൽ തുടരുന്നില്ല. എന്താ അങ്ങനെ പറയാൻ കാര്യം? ഞാൻ ആ പാരബിള് വീണ്ടും എടുക്കട്ടെ. പേഴ്സി വീണ്ടും അവൾ ആ വേസ്റ്റിന്റെ അകത്ത് ചാടിയപ്പോൾ അതുവരെയില്ലാത്തൊരു ദുഃഖമോക്കുണ്ടായി. പണ്ട് ചാടിയതുപോലെ അല്ല, ഇപ്പൊ ചാടുമ്പം അവളുടെ മുഴുവൻ സമാധാനവും സന്തോഷം പോവുക. അവൾക്ക് അങ്ങനെ അങ്ങ് തുടർന്നതിൽ അതെല്ലാം നീന്തി തുടിക്കാൻ പറ്റത്തില്ല, അതിൽ സന്തോഷിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? കാരണം അവളുടെ ഉള്ളിൽ അവളൊരു സിംഹമാ. അവളുടെ ഉള്ളിൽ അവൾക്കറിയാം, എൻ്റെ ഉള്ളിൽ ഒരു ഡിവൈനായിട്ടുള്ള കാര്യം സംഭവിച്ചു, എന്റെ ഉള്ളിൽ ദൈവം വസിക്കുക. അതുകൊണ്ട് തന്നെ അറിയാമോ, അവൾക്ക് ഇതങ്ങോട്ട് മാച്ച് ചെയ്യുന്നില്ല. വീഴത്തില്ല നല്ല കേട്ടോ, ഞാൻ പറഞ്ഞേ വീഴാം, പക്ഷേ അവക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവതാ, അവന് പാപം എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. പണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന, പക്ഷെ ഇപ്പം ആ എൻജോയ്മെന്റ് ഇല്ല. പണ്ട് കള്ളുകുടിക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ നെല്ലിക്കാരിഷ്ടം കുടിച്ചാലും ഒരു കുറ്റബോധം പോലെയാ. ഡോക്ടർ പറഞ്ഞു ഇച്ചിരി വൈൻ വൈകുന്നേരം കഴിക്കുകയാണെങ്കിൽ ഹാർട്ടിന് നല്ലതാ. അവൻ വേണേ കുടിക്കുമായിരിക്കും, പക്ഷെ അവനറിയാം എന്തോ ഒരു മാച്ചിങ് അല്ലിക്കാര്യം. കാരണം എന്താണെന്നറിയാമോ, അവന്റെ ഉള്ളിലെ ഡിവൈൻ പെർസ്പെക്റ്റീവില്. പിന്നെ വേണമെങ്കിൽ അവൻ എന്ത് ചെയ്യാം, ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോഴത്തേനുണ്ടല്ലോ തോന്നാൻ സാധ്യതയില്ല. ഞാൻ പറഞ്ഞത് ഈ ഡിവൈൻ എലമെന്റ് ഉള്ളിൽ വരുമ്പോൾ, കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ പരിശുദ്ധാത്മാ ഉള്ളിൽ വരുമ്പോൾ അവൻ തിരിച്ചറിയാം ഞാൻ ആരാ, ഞാൻ ഒരു സിംഹമാ, എന്റെ ഉള്ളിൽ ഞാൻ ഒരു സിംഹമാ, എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപക്ഷെ അവൻ കൂട്ടുകാരുടെ കൂടെ പോയി ഒരു മോശമായ ഒരു കാര്യം ചെയ്തേക്കാം, പക്ഷേ അവന്റെ ഉള്ളിൽ അവൻ അറിയാം സന്തോഷം പോയി, സമാധാനം പോയി, എന്റെ നേച്ചറിനോട് ചേരുന്നൊരു കാര്യമല്ല, ഒരു സ്ട്രഗിൾ നടക്കുക അവന്റെ ഉള്ളിൽ. സ്ട്രഗിൾ ഉണ്ടോ? ഉണ്ടോ? ഞാൻ ഒരിക്കലും ദേവാസനോട് പറഞ്ഞു, വേറെ എന്താണെന്നറിയത്തില്ല വേറെ, ഇതുപോലെ തന്നെ ചില കാര്യം വരുമ്പോൾ അങ്ങ് ഭയങ്കര സ്ട്രഗിളാന്ന് പറഞ്ഞു. ആ സഹോദരൻ പറഞ്ഞു, എന്റെ ബ്രദറെ സന്തോഷം, പ്രൈസ് ദി ലോർഡ്. കാരണം ഒരു മീനെ പിടിച്ച് കരയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് പടയ്ക്കും. കാരണം ഒന്നും അറിയാമോ? അതിന്റെ അറ്റ്മോസ്ഫിയർ അല്ല അത്, തിരിച്ച് വെള്ളത്തിൽ കൊണ്ട് ഇടുന്നതുവരെയും മീൻ കിടന്ന് പടയ്ക്കും. കാരണം എന്താണെന്നറിയോ? അവന്റെ അറ്റ്മോസ്ഫിയർ അതല്ലെന്ന്. ഇതുപോലെ സ്ട്രഗിൾ ഉള്ളവർക്കായിട്ട് സ്തോത്രം. ഇതുപോലെ അകത്ത് പാപത്തിന്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ അകത്തെ സമാധാനം പോകുന്നവർക്കായി സ്തോത്രം. കാരണം ഏറ്റവും വലിയ തെളിവ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുള്ളതാ. സ്ട്രഗിള് മാറ്റാനുള്ള തിയോളജിയും തപ്പിപ്പോരുതേ. സ്ട്രഗിള് മാറ്റാനുള്ള തിയോളജി വരെ ഇന്ന് ലോകത്തിലുണ്ട്. പാപം ചെയ്യുമ്പോൾ നിങ്ങൾ കൃപയിലേക്കാണ് വീഴുന്നത് എന്നൊക്കെ ഇന്ന് തിയോളജി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് ഇത് വിശുദ്ധമായ ഡിസ്റ്റർബൻസാ. സ്തോത്രം. കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ മാറി. നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ മാറിയതുകൊണ്ടാ ഈ ഡിസ്റ്റർബൻസ് ഉള്ളിൽ ഉണ്ടാകുന്നേ. ഒന്നും വേണ്ട, ഒരാൾ ആത്മീയമായിട്ട് കർത്താവിനോട് കൂടുതൽ ചേർന്ന് വരുമ്പം ഒന്ന് ദേഷ്യപ്പെട്ട് കഴിയുമ്പം ഉള്ളിലെ സ്വസ്ഥത പോവാ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചാടി ഉള്ളിലെ സന്തോഷം പോയി, ഫൈൻ, ഒരു കുഴപ്പമില്ല. എന്തിനാണെന്നറിയാമോ? ആ മൊമെന്റിൽ തന്നെ കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഹൃദയപൂർവ്വം നിങ്ങൾ പറയുമ്പോൾ ആ മൊമെന്റിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ ഉറപ്പ് നിങ്ങൾക്ക് കിട്ടും. യു ആർ ഫോർഗിവൺ. പ്രൈസ് ദി ലോർഡ്. എവിടെങ്കിലും ഒന്ന് തെറ്റി, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നടന്നു പോകുന്ന വഴി കല്ല് തട്ടി കാല് മുറിഞ്ഞു, നമ്മൾ എന്ത് ചെയ്യും? കാല് നന്നായിട്ട് മുറിഞ്ഞു, നഖം രണ്ടായിട്ട് പോയി, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ടൂറിന് പോയതാ, അന്ന് ആ ടൂറിന് പോയേക്കാന്ന് എഴുതി ആരെങ്കിലും അങ്ങ് പിന്നെ പിന്നെ മുന്നോട്ട് പോവോ? ഇല്ല. ആദ്യം അവിടെ നിന്ന് എന്ത് ചെയ്യും? അതൊന്ന് കെട്ടി കാര്യങ്ങളൊന്ന് റെഡിയാക്കിയിട്ടേ മുന്നോട്ട് പോവുള്ളൂ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എവിടെങ്കിലും ഒരു പോരാട്ടം സംഭവിക്കുമ്പോൾ, എവിടെങ്കിലും പരാജയം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. മേ ബി യു ആർ ഇൻ എ ബസ്, മേ ബി യു ആർ ഇൻ എ കാർ, മേ ബി യു ആർ ഇൻ യുവർ സ്കൂൾ, വേർ എവർ യു ആർ, ജസ്റ്റ് ടെൽ ഹിം ലോർഡ്. ചിലപ്പം വാഗൊണ്ട് പറയണമെന്ന് പോലുമില്ല കേട്ടോ, ഹൃദയത്തിന്റെ അകത്ത് ആ നുറുക്കം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ലോർഡ് സെഡ് ഫോർഗിവൺ. ഹൃദയത്തിന്റെ ആ ഒരു നുറുക്കം കാണുമ്പോൾ പിന്നെ കർത്താവിനൊന്നും പറയാനില്ലെന്ന്, വാഗൊണ്ട് പറയണമെന്നില്ല. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ദാവീദിന്റെ കാര്യം. പാപം ചെയ്ത ദാവീദ് ആടുമായിട്ട് പോയില്ല, കാളയായിട്ട് പോയില്ല. സാധാരണ എല്ലാവരും ആടും കാളയായിട്ട് പോയിക്കൊണ്ടിരിക്കുക ദേവാലയത്തിൽ എപ്പോഴും യാഗം നടക്കുക. കാരണം എന്താ? എല്ലാവരും ആടും കാളയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ആദ്യം പോയപ്പം 6000 രൂപ പോയി, സാരമില്ല, അടുത്ത പ്രാവശ്യം കൂൾക്കുളായിട്ട് പോവുക. പക്ഷേ ദാവീദ് അങ്ങനല്ല ചെയ്തേ. ദാവീദ് മനസ്സിലായി, ഓടിച്ചെന്ന് കർത്താവിന്റെ സന്നിധിയിൽ തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ എന്ത് ചെയ്യത്തില്ല, നിരസിക്കത്തില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റാ. ചില എന്നോട് ചോദിക്കാറുണ്ട്, ബദറേ ഈ ബദർ പറഞ്ഞൊക്കെ സത്യമാണ്, ഞാൻ ഏറ്റു പറഞ്ഞു, പക്ഷേ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പറയുന്നത്? നാണക്കേടല്ലേ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാനായിട്ട്? എന്താ എല്ലാ ദിവസവും ഇങ്ങനെയാ? സാരമില്ലെന്ന്. എല്ലാ ദിവസവും നിങ്ങൾ വീണാൽ എല്ലാ ദിവസവും ഏറ്റു പറയണം. നമുക്ക് ബോധ്യം വരുന്ന മൊമെന്റിൽ തന്നെ, നമ്മുടെ ഉള്ളിൽ ആ ബോധ്യം വരുമ്പോൾ തന്നെ, ലോർഡ് ഫോർഗീവ് മീ, ഫിനിഷ്. ഞാൻ എന്റെ പാപം യഹോവയുടെ അറിയിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ചിലപ്പം പറയണ്ടെന്ന്, ചിലപ്പോൾ ഉള്ളിൽ ഒരു ഞരക്കം മാത്രമേ ഉള്ളൂ, കർത്താവേ ഫൈൻ. എന്നിട്ട് എന്തുകൂടെ പറയണമെന്നറിയാമോ? ശരിയാ, ഞാനൊന്ന് വീണുപോയി, പക്ഷേ പ്രവാചകൻ പറഞ്ഞു, ഞാൻ വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. ഹല്ലേലൂയ, ഞാൻ എഴുന്നേൽക്കും, ഞാൻ എഴുന്നേൽക്കും. കാരണം എന്താ? കാരണം ഞാൻ പന്നിക്കുട്ടിയല്ല, ഞാൻ അകത്താര, ഞാൻ സിംഹമാ, യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ മകൻ, സിംഹകുട്ടിയാ ഞാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് കാൺമീൻ എത്ര വലിയ സ്നേഹമാ പിതാവ് നമുക്ക് നൽകിയത്. നാം ആരാ? നാം ദൈവത്തിന്റെ മക്കൾ. നാം അങ്ങനെ തന്നെയാ, അങ്ങനെ തന്നെയാ. അതാ പ്രത്യേകത. എവിടെങ്കിലും പകരം അവന് പാപത്തിൽ തുടരാൻ പറ്റത്തില്ലെന്ന്, ഇംപോസിബിൾ. കാരണം എന്താണെന്നറിയാമോ? അവന്റെ ഉള്ളിലൊരു വിശുദ്ധ ഞരക്കമുണ്ട്, അവന്റെ ഉള്ളിലൊരു വേദനയുണ്ട്. പണ്ടൊരിക്കല് റെനിസഹോവിന്റെ അടുക്കൽ ഒന്ന് ഒരാൾ വന്നിച്ച് പറഞ്ഞു, ബ്രദറെ സിഗരറ്റ് വലി നിർത്താൻ പറ്റുന്നില്ല. റെനി സഹോദരൻ പറഞ്ഞു, സഹോദര വലിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ആ വലിക്കുന്ന മൊമെന്റിൽ ഒന്ന് കണ്ണീരോടെ എന്റെ കർത്താവേ എനിക്കിത് പറ്റുന്നില്ലല്ലോ എന്നോർത്തൊന്ന് കരയാൻ പറ്റുമോ? ഒരു കരച്ചിലുണ്ടോ ഒരു സിഗരറ്റ് വലിക്കുമ്പം? അതോ കുൾക്കുളായിട്ട് വലിച്ചു പോവാണോ? ഒരു കരച്ചിലുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്ന് ആ വ്യക്തിയെ വിടുവിക്കും. പക്ഷേ പാപത്തിനെപ്പോഴൊക്കെ നമ്മൾ എക്സ്ക്യൂസ് പറയുന്നു, ജസ്റ്റിഫിക്കേഷൻ പറയുന്നു, ഓക്കെ അയ്യോ ഇതൊന്നൊക്കെ ഇങ്ങനെയൊക്കെ പോവുള്ളൂ, ഇതൊന്നും മാറത്തില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് ശാപകടത്തിലാണ്. നേരെ മറിച്ച് എവരി ഡേ വീണോ, ഫൈൻ, കർത്താവേ എന്നോട് ക്ഷമിക്കണം. ദാറ്റ് സിമ്പിൾ. ആ ഒരു സിമ്പിളായിട്ടുള്ള ആ ഒരു കാര്യം, that will save you, brothers and sisters, that will save you. യോഹന്നാൻ റോമാലേഖനം 8-ാം അധ്യായം. അതിന്റെ 15-ാം വാക്യം, Romans 8:15.
നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്നും ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ.
ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, ഇത് വളരെ സീരിയസ് ആയ കാര്യം നമ്മൾ ചിന്തിക്കാൻ പോവാ. നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല. You have not received the spirit of slavery. അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, പിന്നെ പിന്നെന്താ? പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രയേ തന്നിരിക്കുന്നത്. എന്താ അങ്ങനെ പറയാൻ കാര്യം? എന്താ ഈ അടിമത്തത്തിന്റെ ആത്മാവും പുത്രത്വത്തിന്റെ ആത്മാവും എന്ന് പറയാൻ കാര്യം? ഗലാത്തിലേഖനം നിങ്ങളത് മറക്കുകയാണെങ്കിൽ നമുക്കവിടെ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഗലാത്തിലേഖനം അതിൻ്റെ 4-ാം അധ്യായം 1-ാം വാക്യം.
അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെടുവാനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദിപാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു.
ഇത് വളരെ ഇമ്പോർട്ടന്റ് ആ. ഇവിടെ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വലിയ വ്യത്യാസം നമ്മൾ കാണുകയാ. എന്താ ഇവിടെ പറയുകയാണ്? വേഴ്സ് 7, അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ശ്രദ്ധിക്കണേ, പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വലിയ വ്യത്യാസം നമ്മളിവിടെ കാണുകയാണ്. പഴയ നിയമത്തിൽ അവരെ ദാസന്മാരായിട്ടാകണ്ടേ, ന്യായപ്രമാണത്തിന്റെ കീഴ് അടച്ചു സൂക്ഷിച്ചിരുന്നു ദാസന്മാരാ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഈ യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് ദൈവം ഒരു അധികാരം കൊടുത്തു. എന്താണ്? എന്തധികാരമാണ്? മക്കളാകാനുള്ള അധികാരം. മക്കളാകാനുള്ള അധികാരം. ഇവിടെ പറയാണ്, സ്വപുത്രന്റെ ആത്മാവിനെ അയച്ചു, തന്റെ പുത്രന്റെ പുത്രനിലുള്ള ആത്മാവിനെ അയച്ചു. എന്താ ഈ പുത്രന്റെ ആത്മാവിനെ അയച്ചു എന്ന് പറയാൻ എന്റെ അർത്ഥം എന്താ? യേശുവിന്റെ യേശുവിലുണ്ടായിരുന്ന അതേ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് അയച്ചു. എന്താ യേശുവിലുണ്ടായിരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുമ്പോൾ ദൈവം നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു പ്രായപൂർത്തിയായ ഒരു പുത്രനെ പോലെയാ. നിങ്ങളെ ശിശുക്കളെ പോലെയല്ല നിങ്ങളെ കാണുന്നേ. പിന്നെ എങ്ങനെയാ? പ്രായപൂർത്തിയായ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളുമുള്ള ഒരു പുത്രനായിട്ടാ ദൈവം നിങ്ങളെ കാണുന്നേ. കാരണം എന്താ? അതിനാ ഈ ആത്മാവിനെ തന്നിരിക്കുന്നേ. അതുകൊണ്ടാണ് ഒരു വാക്യം വായിച്ചു നോക്കിയേ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ. എന്താ ഈ അബ്ബാ പിതാവേ? നോക്കുക, ഗ്രീക്കിൽ എഴുതിക്കൊണ്ടിരുന്ന പത്രോസ് പെട്ടെന്ന് അരാമിയയിലേക്ക് മാറി. അബ്ബ എന്നുള്ളത് അരാമിയ ലാംഗ്വേജാ, അരമായിക്ക. എന്തുകൊണ്ടാണ് ഇത്രയും നേരം ഗ്രീക്കിൽ എഴുതിയ പത്രോസ് പെട്ടെന്ന് അരാമിയ ഭാഷയിലേക്ക് മാറിയത്? ഇതേ വാക്യമാണ് നമ്മൾ എന്നാ റോമാലേഖനം എട്ടാധ്യായത്തിലും വായിച്ചത്. എന്താ അതിന്റെ കാരണം? മറ്റൊന്നുമല്ല, യേശു മാത്രം ആ പിതാവിനെ അബ്ബാ പിതാവേ എന്ന് വിളിച്ചിട്ടുള്ളേ. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ, ഈ ഭൂമിയിൽ പിതാവേ എന്ന് ദൈവത്തെ വിളിച്ചത് യേശുവാ. യേശുവിന്റെ അതേ പൊസിഷനിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുക. യേശു പിതാവിനെ പിതാവേ എന്ന് വിളിച്ചതുപോലെ കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ, അബ്ബാ പിതാവേ, ഒരു കൊച്ചുകുഞ്ഞ് അപ്പനെ വിളിക്കുന്ന പദമാ അബ്ബാ. അരാമ്യ പദമാ. ബൈബിളിൽ നോക്കിയ ട്രാൻസ്ലേറ്റേഴ്സ് പോലും മാറ്റം വരുത്തിയില്ലത്. വളരെ ചുരുക്കം പദങ്ങളെ ട്രാൻസ്ലേറ്റേഴ്സ് മാറ്റം വരുത്താത്തുള്ളൂ ബൈബിളിൽ. അതിലൊരു പദമാണ് ഈ പദം അബ്ബാ. പിന്നൊരു വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എലി എബിലി ലമ്മ ശബക്താനി. അതുപോലെ എഴുതി വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞത്, ചില വാക്കുകൾ അതേ ലാംഗ്വേജിൽ എഴുതിയെങ്കിൽ അതിന് പ്രത്യേക അർത്ഥമുണ്ട്. കാരണം എന്താണെന്നറിയാവോ? അബ്ബാ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ഓരോ ഭാഷയിലും അപ്പനെ വിളിക്കുന്ന പദത്തിന് വ്യത്യാസമുണ്ട്. ചിലയിടത്ത് പപ്പ, ചിലയിടത്ത് ഡാഡി, ചിലയിടത്ത് അച്ഛൻ, ചിലയിടത്ത് അപ്പൻ, അച്ചായൻ, ഒത്തിരി പേരുകൾ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും പദം പറഞ്ഞാൽ അത്ര അവിടെ ക്ലാരിറ്റി വരത്തില്ല. അതുകൊണ്ട് യേശു വിളിച്ച പദം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അബ്ബാ പിതാവേ എന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചെങ്കിൽ, അതേ വാക്യം പൗലോസ് ഇവിടെ എടുത്തിട്ട് പറയുകയാണ്, യേശു വിളിച്ചതുപോലെ പിതാവിനെ അബ്ബാ പിതാവേ, ഒരു കൊച്ചു കുഞ്ഞ് വിളിക്കുന്ന ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള വിളി, വിളിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ തന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഈ പോർഷൻ എടുത്തു വെച്ചിട്ട് ഇത് വീണ്ടും ചിന്തിക്കണം. കാരണം ഇത് മനസ്സിലായാൽ നിങ്ങൾക്ക് ക്രിസ്ത്യൻ ലൈഫിന്റെ കോറ് കിട്ടി. ദൈവം എങ്ങനെ നമ്മളെ കാണുന്നത്? ദൈവം നമ്മളെ അടിമകളായിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നേ. ദൈവം നമ്മളെ നമ്മൾ പറയത്തില്ലേ, അവൻ പോയാ പോട്ടെ. നോ, തമിഴിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, പോനാൽ പോകട്ടും പോടാ. അല്ലെന്ന്, ദൈവം നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് തന്റെ പ്രിയ മക്കളായിട്ടാ, തന്റെ സ്വന്തമായിട്ടാ എന്ന് പറഞ്ഞാൽ, യേശു പിതാവിനെ വിളിച്ചതുപോലെ ആ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് നമുക്ക് അതുപോലെ വിളിക്കാനുള്ള ഫ്രീഡമാണ് ക്രിസ്തീയ ജീവിതം. ദൈവം അങ്ങനെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതും, ദൈവം അങ്ങനെ നമ്മളെ കാണുന്നത് ഒരു പ്രായപൂർത്തിയായിട്ടുള്ള സകല അവകാശങ്ങളുള്ള ഒരു പുത്രനായിട്ട്. പ്രൈസ് ദി ലോർഡ്. സുപുത്രന്റെ ആത്മാവിനെ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ തന്നു. അതുകൊണ്ട് ഒരു കാര്യം കൂടെ എഴുതി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ആരാ? നിങ്ങൾ അവകാശികളാ. എന്തവകാശികളാ? എന്തിന്റെ അവകാശികളാ? യു ആർ ഹേഴ്സ്. റോമാലയിൽ എഴുതിയിരിക്കുന്ന അറിയാവും, യു ആർ ജോയിന്റ് ഹേഴ്സ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ കൂടെ കൂട്ടവകാശികളാ. എന്താ ക്രിസ്തുവിന് എന്തൊക്കെ അവകാശമുണ്ടോ അതെല്ലാം എന്തുണ്ട്? നമുക്കുണ്ട്. ഒരിക്കല് ഒരു പ്രായമായ ഒരാള്, അദ്ദേഹം മരിക്കാറായപ്പോഴത്തേന് തന്റെ വീട്ടിലുണ്ടായിരുന്ന അടിമയുടെ പേരില് ഒരു $50,000 അദ്ദേഹം എഴുതി വെച്ചു. എന്നിട്ട് ഈ അടിമ വിളിച്ചു, ചെക്ക് കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, അത് ഞാൻ നിന്റെ പേരിലേ ഒരു $50,000 എഴുതി വെച്ചിട്ടുണ്ട്, നിനക്ക് നിന്റെ മുഴുവൻ കാര്യങ്ങളും അതുകൊണ്ട് നടക്കും. പുള്ളിക്കാരൻ പോയി, ചെക്ക് കയ്യിലുണ്ട്. ഒരാഴ്ച കഴിഞ്ഞപ്പം വീണ്ടും ഈ തിരിച്ച് യജമാനെ എടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, യജമാനനെ എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ആകപ്പാടെ ഒരു ഇച്ചിരി കോൺ മേടിക്കാനായിട്ടുള്ള ഒരു കോൺ മേടിക്കാനുള്ള ഒരു 50 സെന്റ് മതി എനിക്ക്. പലപ്പോഴും ദൈവമക്കൾ ഇതുപോലെയാ, ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന അളവില്ലാത്ത ധനമെന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, കർത്താവേ ആ പെടലിവേദനയൊന്ന് മാറിയാ, എന്തോ ഒരു ആശ്വാസ സ്തോത്രം. അത് മാറരുത്, നല്ല കേട്ടോ ഞാൻ പറയുന്നത്, പ്രാർത്ഥിക്കുന്നോണ്ട് തെറ്റൊന്നുമില്ല, പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള അവകാശം എന്താണെന്നുള്ളൊരു തിരിച്ചറിവ് നമ്മളെ ഭരിക്കണം. ക്രിസ്തുവിൽ ഞാൻ ആരാണെന്ന്, തന്റെ പരിശുദ്ധാത്മാവിനെ, യേശുവിന് മാത്രമുണ്ടായിരുന്ന പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്തു, എന്റെ ഉള്ളിലേക്ക് തന്നിട്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് എന്നെ നടത്തിയ ആ ദൈവത്തിന്റെ അപ്രമേയ ധനം അതൊന്ന് തിരിച്ചറിയണം, അതൊന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാക്കിയിരിക്കുന്നു പറയുമ്പോൾ സ്വർഗം എങ്ങനെയാണ് നമ്മളെ കാണുന്നത്? പുറമെ വ്യത്യാസമൊന്നുമില്ല, അകത്ത് സിംഹമാ. അകത്ത് തിരിച്ചറിയാം ഞാനൊരു ദൈവവൈതല, എന്റെ അകത്ത് എനിക്കൊരു കാര്യം എന്നോട് വിളിച്ചു പറയുന്നുണ്ട്, എന്താണ്? ഈ മുഴുവന്റെയും ഉടയവനായ ദൈവം ഞാൻ വിളിച്ചാൽ നിൽക്കുന്നയാളാ. എനിക്ക് ഹിന്ദി പാട്ടൊന്നും ഒത്തിരി ഇഷ്ടപ്പെട്ടു, എനിക്ക് ഹിന്ദി അത്ര വലിയ പിടിയൊന്നുമില്ല, എന്നാലും അതിൻ്റെ ഏകദേശം ഒരു പിടി കിട്ടി, ഹം പുകാരും ദൗത്ത എന്നൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും മനസ്സിലായത്, തെറ്റുണ്ട സഹോദരന്മാർ തിരുത്തണം, ഞാൻ വിളിക്കുമ്പോൾ എന്തു ചെയ്യും, ഓടിവരും. ഡു യു ഹാവ് ദിസ് കോൺഫിഡൻസ്? ഞാൻ വിളിച്ചാൽ എന്റെ അടുക്കലേക്ക് ഓടി വരുന്ന കർത്താവാണ് അവിടുന്ന്. അവന്റെ ധ്യാനം എന്നെ കുറിച്ചാ, അവന്റെ ചിന്ത എന്നെ കുറിച്ചാ, ബിക്കോസ് ഐ എം ഇമ്പോർട്ടൻ്റ് ടു ഹിം. നോട്ട് ഓൺലി ഹീ ലവ്സ് മീ ബട്ട് ഹീ ലവ്സ് ലൈക്ക് മീ. എന്നെ സ്നേഹിക്കുക മാത്രമല്ല, എന്നെ ഇഷ്ടപ്പെടുന്ന കർത്താവാ. കുറവുകൾ ഇപ്പോഴും ഉണ്ടെന്നേ, കുറവുകളും പോരായ്മയും ഒക്കെ ഉണ്ട്, അതൊക്കെ അവൻ മാറ്റിക്കോളും, അവൻ മാറ്റിക്കോളും. എന്നെ ഇഷ്ടപ്പെടുന്ന കർത്താവ്. പലപ്പോഴും ചിന്തിച്ചു ചോദിക്കുക, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഉള്ളൊരു സംഭവം നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ദൈവം എന്നെ ഒരു നാൾ സ്നേഹിക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ അത്ര മോശമാണ്. പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടെന്നുണ്ട് കേട്ടോ, എന്തെന്നറിയാമോ? കാരണം ഇപ്പോൾ നമ്മുടെ കോൺഷ്യൻസ് ഭയങ്കര സെൻസിറ്റീവാ, പണ്ടത്തെ പോലെയല്ല. നിങ്ങളൊന്ന് റീവൈൻഡ് അടിച്ച് നോക്കിക്കേ, മേ ബി 10 years back 15 years back നാം എവിടെയായിരുന്നു? പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുകയായിരുന്നു. അവിടെ നിന്ന് കർത്താവ് നമ്മളെ ഉയർത്തി ആ പാറമേൽ നിർത്തി എത്രത്തോളം കൊണ്ടുവന്നു. ഇത് പിശാജ് പലപ്പോഴും ഉണ്ടല്ലോ, അവൻ നമ്മുടെ മനസ്സിലേക്ക് റോങ് പിക്ചർ കൊണ്ടുവന്നിട്ട് പറയും, നീ പണ്ടത്തേതിനേക്കാൾ മോശമാ. അല്ലെന്ന്, നോ. നമ്മുടെ കോൺഷ്യൻസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ പലപ്പോഴും ആ പാപം ഭയങ്കരമായിട്ട് നമുക്ക് തോന്നും. ഫൈൻ, സാരമില്ല, ജസ്റ്റ് ടെൽ ഹിം ലോർഡ് ഫോർഗീവ് മീ, ദാറ്റ്സ് ഓൾ. സ്വരങ്ങളെ തിരിച്ചറിയണം, അകത്ത് ഞാനൊരു സിംഹമാ, യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ മകനാ ഞാൻ. ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാ അവൻ എന്റെ ഉള്ളിലേക്ക് പകർന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ചില വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഒന്ന് രണ്ട് വാക്യം ഞാൻ പറഞ്ഞിട്ട് ഞാൻ ആ പ്രധാനപ്പെട്ട വാക്യത്തിലേക്ക് വരാം. ഗലാത്തിലെ എഫേസ്യ ലേഖനം 2nd chapter അതിന്റെ 18-19 വാക്യങ്ങൾ 18 and 19, Ephesians chapter 2 verse 18 and 19.
അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ഇനിയും അന്യന്മാരുടെ പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ.
ആ വാക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഗോഡ്സ് ഹൗസ് ഹോൾഡ്. നിങ്ങൾ ആരാ? ദൈവത്തിന്റെ ഭവനക്കാരാ. എന്ന് ദൈവത്തിന്റെ ഭവനക്കാരാണെന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വീട്ടിലുള്ളവരാണെന്ന്. എത്രയൊക്കെ ബന്ധമാണ് നമ്മൾ പറഞ്ഞാലും ഈ വീട്ടിൽ താമസിക്കുന്നതിന് അത്ര വലിയ ബന്ധമൊന്നുമില്ല. നമ്മൾ പറയും ഞങ്ങളുടെ കുടുംബക്കാരനെ കേട്ടോ ഈ അൽഫോൻസ് കണ്ണന്താനം, കാരണം ഇപ്പൊ പുള്ളി മന്ത്രിയാലും ഇപ്പൊ ഒത്തിരി പേര് ക്ലെയിം ചെയ്യുന്നതാ. ഈ പറഞ്ഞാലും പുള്ളിയുടെ വീട്ടിൽ താമസമൊന്നുമില്ല കേട്ടോ, വല്ലപ്പോഴും കുടുംബയോഗത്തിന് കണ്ടുള്ള പരിചയമൊക്കെ ഉള്ളു. അത് വെച്ചാണ് ഈ കണക്ഷൻ പറയുന്നത്. പക്ഷെ ഇവിടെ പൗലോസ് പറയുകയാണ് നാം ആരാ? നാം അന്യന്മാരല്ല, പരദേശികളല്ല. നാം ആരാ? ദൈവത്തിന്റെ വീട്ടിന്റെ അകത്ത് താമസിക്കുന്ന ദൈവത്തിന്റെ കുടുംബക്കാരാ. ഇനി ഏതാ ദൈവത്തിന്റെ വീട്? 30/40 വെങ്കടേശ്വരപ്പ ലേഔട്ട്. ഏതാ ദൈവത്തിന്റെ വീട്? ഏതാ? ആരും പറയാനില്ലേ ദൈവത്തിന്റെ വീടാന്ന്? ദൈവത്തിന്റെ വീട് ഇതാന്ന്. ഈ ഭിത്തിയല്ല ഉദ്ദേശിച്ച്, സഭ. ദൈവത്തിന്റെ വീടെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സഭയാ. ദൈവം പിതാവായിട്ട് നമ്മളൊക്കെ മക്കളായിട്ട്. മൂത്തമോനാണ് ആര്? ആരാ മൂത്തമോൻ? ബിനോയ് വേർ ആണോ? പിന്നാരാ? ആ യേശു. പ്രിയ സഹോദരങ്ങളെ, നാം തിരിച്ചറിയുന്ന സഭ ദൈവത്തിന്റെ വീടാ എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാകണമെങ്കിൽ പഴയ നിയമത്തില് യെരുശലേം ദേവാലയം, ആ ദൈവാലയം ഒരൊറ്റ ദൈവാലയം ഉള്ളൂ. ആ ദൈവാലയത്തിനകത്ത് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, പ്രാകാരത്തിന്റെ പുറകെ ജാതികളുടെ പ്രാകാരം, സ്ത്രീകളുടെ പ്രാകാരം എന്ന് പറഞ്ഞാൽ ജാതിയാണെങ്കിൽ ജാതികളുടെ പ്രാകാരത്തിൽ വരാം, സ്ത്രീ ആണെങ്കിൽ സ്ത്രീകളുടെ പ്രാകാരത്തിൽ വരാം, പുരുഷന്മാരാണെങ്കിൽ പ്രാകാരം വരെ വരാം, പുരോഹിതന്മാരാണെങ്കിൽ വിശുദ്ധ സ്ഥലം വരെ വരാം, അതിവിശുദ്ധ സ്ഥലം ക്ലോസ്ഡ്. അവിടെ ദൈവസാന്നിധി ഇറങ്ങി വരുന്നേ അതിവിശുദ്ധ സ്ഥലത്ത്, വർഷത്തിൽ ഒരിക്കൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ഷഖീന ഗ്ലോറി. വീണ്ടും ജനിക്കുമ്പോൾ ഒരു ദൈവവൈതലിന്റെ അകത്തിറങ്ങി വരുന്നത് ഈ ഷഖീന ഗ്ലോറിയ, ഹോളി സ്പിരിറ്റ്. തിരിച്ചറിയണം നമ്മൾ അതിന്റെ ഗ്ലോറി എത്ര വലുതാണെന്ന്. ഇതുകൊണ്ടാ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത്. ഇതുകൊണ്ടാ ഇവിടെ പറയുന്നുണ്ടോ, ഇവിടെ എന്ന് വായിച്ചു നോക്കിയാ വാക്യം 18-ാം വാക്യം, അവൻ മുഖാന്തരം നമുക്കിരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. വി ഹാവ് അവർ ആക്സസ് ടു ദ ഫാദർ ഇൻ വൺ സ്പിരിറ്റ്. ഈ പിതാവിന്റെ അടുക്കൽ നമുക്ക് ധൈര്യത്തോടെ ചെല്ലാമെന്ന് പറഞ്ഞാൽ യഹൂദന്മാരാരെങ്കിലും കേട്ടാൽ നമ്മുടെ പെടലി വിട്ടും. കാരണം എന്നറിയാമോ, അവർക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. അവർക്ക് മാക്സിമം വരെ വരാവുന്നത് പ്രാകാരം വരെ. സ്ത്രീകൾക്ക് അത്രയും പറ്റത്തില്ല, സ്ത്രീകളുടെ പ്രാകാരം വരെ. പുരോഹിതന്മാർക്ക് ഇച്ചിരി കൂടെ ഫ്രീഡം ഉണ്ട്, കുറച്ചും കൂടെ അപ്പുറത്തോട്ട് കയറി വിശുദ്ധ സ്ഥലം വരെ വരാം, അതിവിശുദ്ധ സ്ഥലം കംപ്ലീറ്റ്ലി ക്ലോസ്ഡ്. പക്ഷേ യേശു കർത്താവിന്റെ ക്രൂശ് വർണ്ണത്താൽ ദേവാലയത്തിന്റെ തിരിശീല രണ്ടായി ചിന്തി. അതുകൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള ഒരു പ്രവേശനം തുറന്നു, ആക്സസ് ഓപ്പണായി. അവിടെ യേശു കുരിശി മരിച്ചപ്പം, പക്ഷെ എനിക്കെപ്പോഴാ ഓപ്പണായത്? എനിക്ക് ഓപ്പണായത് 1993 മെയ്യിലാ. അന്ന് യേശു എന്റെ കർത്താവാണെന്ന് ഞാൻ വിശ്വസിച്ചിട്ട്, യേശുവിനെ വിളിച്ചപേക്ഷിച്ചിട്ട് ഞാൻ എന്റെ ജീവിതം, മുഴു ജീവിതവും കർത്താവിന് ആയിട്ട് തീരുമാനമെടുത്തപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വന്നു. അതുകൊണ്ട് എന്താണെന്നറിയാമോ, ഞാനിപ്പോൾ യെരുശലേം ദേവാലയത്തിന്റെ നേരെ അകത്തേക്ക് എനിക്കിപ്പോ ധൈര്യത്തോടെ ചെല്ലാം അതിവിശുദ്ധ സ്ഥലത്ത്. കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ അതിവിശുദ്ധ സ്ഥലം എന്റെ ഉള്ളിലേക്ക് വന്നു. അബ്ബാ പിതാവേ എന്ന് ധൈര്യത്തോടെ വിളിക്കാവുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം എനിക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. ഉണ്ട്. നമ്മളാരാ? മക്കളാ. ഇതേതാ ദൈവത്തിന്റെ കുടുംബമാ. ഈ ശ്രദ്ധിച്ചോണ്ട് രണ്ട് വാക്യം പറഞ്ഞ് നിർത്താൻ പോവാ. രണ്ട് വാക്യം ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്തില്ല, പെട്ടെന്ന് നിർത്തു. അതും കൂടെ വായിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താ ദൈവത്തിന്റെ ഡിവൈൻ പ്ലാൻ. യോഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം, ജോൺ ചാപ്റ്റർ 17. അതിന്റെ 21-ാം വാക്യം, ജോൺ ചാപ്റ്റർ 17 വേഴ്സ് 20 മുതൽ വായിച്ചു. അപ്പൊ അതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുള്ളൂ. 20 മുതൽ.
ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്കും വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു.
യേശുവിന്റെ ഒരു പ്രാർത്ഥനയാണ്. ഇവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോസ്തലന്മാരെ കുറിച്ച്. എന്നിട്ട് പറയാണ്, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? അപേക്ഷിക്കുന്നു. അടുത്ത വാക്യം,
നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിനും പിതാവെ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടത് തന്നെ.
ശ്രദ്ധിച്ചേ, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും എന്ന പോലെ എന്താണ്? അവർ നമ്മിലാകേണ്ടതിന് തന്നെ. അവർ നമ്മിലാകണം. അവർ എന്ന് പറഞ്ഞ ആരാ? ആരാ? കേട്ടില്ല. നമ്മള്. ഈ നമ്മിൽ എന്ന് പറഞ്ഞ ആരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവിടെ? ആരെ കുറിച്ചാ പറഞ്ഞേ? യേശുവും പിതാവും. എങ്ങനെയാണ് അവരെ നമ്മിലാകുന്നേ? ഏത് കാറ്റഗറിയിലാണ് നമ്മിലാകുന്നേ? യേശുവും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഉണ്ടല്ലോ. ഇവരെയും കൂടെ നമ്മുടെ കൂട്ടായ്മയുടെ നടുക്കോട്ട് കയറ്റി അങ്ങ് നിർത്തി നമ്മളെല്ലാം ഒന്നാകണം. ഹാവ് യു ഗോട്ട് ഇറ്റ്? മനസ്സിലായില്ല? ദൈവത്തിന്റെ ഇറ്റേണൽ പർപ്പസിനെ കുറിച്ച് സംസാരിക്കുന്നേ. എന്നറിയാമോ, ത്രിത്വം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, അവരുടെ ഒരു തീരുമാനം എന്നറിയോ? നമ്മുടെ ഫാമിലി ഇച്ചിരുന്ന് വലുതാക്കണം. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് കൂടി ആലോചിച്ചപ്പോ ഒരു കാര്യം എന്നറിയോ? ഇപ്പൊ നമ്മുടെ ചെറിയ ഫാമിലി ന്യൂക്ലിയർ ഫാമിലിയാണ്. ഈ ന്യൂക്ലിയർ ഫാമിലി എന്ത് ചെയ്യണം? ഈ ഫാമിലി ഒന്ന് വലുതാക്കണം. ഇറ്റേണൽ പ്ലാൻ, ഈ പറയുന്ന ഇറ്റേണൽ പ്ലാൻ, ഈ ഫാമിലി ഒന്ന് വലുതാക്കി. അതുകൊണ്ടാണ് പറഞ്ഞത്, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ പിതാവ് ഉത്തര പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിന്റെ ആ കുടുംബത്തിന്റെ നടുക്കോട്ട് നമ്മളെ കയറ്റി നിർത്തിയിരിക്കുക. നീ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഒരു കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓമനിക്കുന്ന ആരെയാ? കുടുംബത്തിന്റെ പെറ്റാരാ? പട്ടിയൊന്നുമല്ലോ. ആരാ? ഏറ്റവും ചെറിയ പിള്ളേരാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പിതാവ് ത്രിയേക ദൈവത്തിന്റെ വാത്സല്യത്തിന്റെ അകത്ത് നമ്മളെ നിർത്തുന്ന ഡിവൈൻ പ്ലാൻ ആ ദൈവത്തിന്റെ. ഇതിനെ പൗലോസ് പ്രാർത്ഥിച്ച, കർത്താവേ ഈ ഈ പ്രിയപ്പെട്ടവരുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണമേ, അവരെ വിളിച്ച് വിളി എന്താണെന്ന് അവരൊന്ന് അറിയണമേ, എന്തിനാ ദൈവം വിളിച്ചിരിക്കുന്നതെന്ന്, അവരുടെ പദവി എന്താണെന്ന് അവരൊന്ന് അറിയണമേ. ഓപ്പൺ ദർ അണ്ടർസ്റ്റാൻഡിങ്, ഗിവ് ദം നോളജ്. ഒരു കാര്യം കൂടെ പറഞ്ഞു, നമ്മൾ സാറിന് കല്യാണം തന്നെ പറയുള്ളൂ. എന്നറിയാമോ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരാൻ കാരണമായ പിതാവിന്റെ മുമ്പിൽ ഞാൻ എന്റെ മുട്ടികൾ നടക്കുന്നു. കുറച്ചുകൂടെ പറയുകയാണ്, ഈ സ്വർഗത്തിലെ ഭൂമിയിലെ കുടുംബമൊക്കെ ഒന്നാകാൻ പോവാ. സ്വർഗത്തിലെ പോലെ നിന്റെ ഇഷ്ടം ഭൂമിയിലാകണം എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്നറിയാമോ? സ്വർഗത്തിലുള്ള ത്രിയേക ദൈവത്തിന്റെ കുടുംബം, ഭൂമി, ഭൂമിയിലുള്ള മക്കള്, ഇതെല്ലാം കൂടെ കാലസമ്പൂർണതയിൽ എല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന ദൈവത്തിന്റെ വ്യവസ്ഥ, ഇറ്റേണൽ പ്ലാൻ. വീട്ടിൽ ചെന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ പറയട്ടെ, ബാക്കിയൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞ പ്രസംഗങ്ങൾ മറന്നാലും ഇപ്പൊ പറഞ്ഞ കാര്യം വീട്ടിൽ പോയിട്ട് കാര്യമായി ഒന്ന് ചിന്തിക്കണം. ഒരു വാക്കിയോടെ പറയണമെന്നുണ്ട്, ഞാൻ അത് വിടുക, കാരണം ഇനി നമുക്ക് ഇനിയും പറയണമല്ലോ. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കുക. അകത്ത് സിംഹമാണെന്നുള്ളൊരു തിരിച്ചറിവ് വേണം. ഞാൻ ദൈവപൈതലാണെന്നുള്ളൊരു ഉറപ്പിൽ നടക്കണം. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ തന്നതുകൊണ്ട് എന്താ എനിക്ക് ഓടി ഇന്റിമേറ്റ് ആയിട്ട് ചെല്ലാം, അവന്റെ അടുക്കിലേക്ക് ധൈര്യത്തോടെ ചെല്ലാം, ഏത് സമയത്തും അവനുമായിട്ടുള്ള കൂട്ടായ്മയിലായിരിക്കാം. കാരണം അകത്ത് തന്റെ ആത്മാവിനെ അവൻ പകർന്നിരിക്കുക. ദൈവത്തിന്റെ കുടുംബത്തിന്റെ എക്സ്റ്റൻഷൻ, എക്സ്റ്റൻഷൻ എന്നുള്ള വാക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ സൗരം പറഞ്ഞു, സൗര എക്സ്റ്റൻഷൻ ഒന്നുമല്ല, കുടുംബം തന്നെയാ. എക്സ്റ്റെൻഡ് ഫാമിലി എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹോദരനെ തിരുത്തി, സഹോദര എക്സ്റ്റെൻഡ് എന്ന് നമ്മൾ പറയണ്ട, പിതാവുത്രൻ ത്രിയേക കുടുംബത്തിന്റെ നടുക്ക് മക്കളായിട്ട് നമ്മളെ അതിന്റെ നടുക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ഈ ഭാഗ്യകരമായ പ്രത്യാശ, ഇതാ പ്രത്യാശ. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞത് അവൻ ഇരിക്കും പോലെ തന്നെ നാം കാണാൻ പോവാം. എന്തിനാ ഇരിക്കും പോലെ തന്നെ കാണുന്നത്? അതുകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് പറഞ്ഞാൽ, ഈ താഴ്ചയുള്ള ശരീരം ഉണ്ടല്ലോ, ഇതൊന്ന് രൂപാന്തരപ്പെട്ടാലേ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂട്ടായ്മ ആചരിക്കാൻ പറ്റുള്ളൂ. കാരണം പത്മോസിന്റെ ദ്വീപില് യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ അളച്ചുകെട്ടി താഴെ ദേ കിടക്കുന്നു. കാരണം എന്താ? യേശു മഹത്വമുള്ള ശരീരത്തിലും യോഹന്നാൻ താഴ്ചയുള്ള ശരീരത്തിലും. പക്ഷേ യോഹന്നാൻ പറയുക, എന്നാലേ ഈ അന്ന് വന്നപ്പോ അങ്ങനെ സംഭവിച്ചു പറ്റിപ്പോയി, ശരിയാണ്. പക്ഷെ ഇനി യേശു വരുമ്പോ അങ്ങനെയല്ല, എന്നെ എന്ത് ചെയ്യും? എന്റെ ഈ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുമ്പോൾ ഞാനും അവനും തമ്മിൽ അവിടെ കൂട്ടായ്മ ആചരിക്കും. അന്ന് ബോധം കിട്ടുന്ന താഴെ പോകത്തില്ല, നമ്മൾ അവനെ വീണ് ആരാധിക്കും, ദാറ്റ് ഈസ് വൺ വേ. പക്ഷേ അവനുമായി കൂട്ടായ്മ ആചരിക്കത്തക്ക വിധത്തിലുള്ള മഹത്വമുള്ള ശരീരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുക. അതാ കർത്താവിന്റെ വരവിന് വേണ്ടി സഭ നോക്കി പാർക്കുന്നേ. ഇവിടെ വെച്ച് നമ്മൾ അതിന്റെ ഒരു ഫോർടേസ്റ്റ് കിട്ടുന്നേ, ജസ്റ്റ് സാമ്പിളാ. പക്ഷെ അതിന്റെ പൂർണ്ണതയിൽ നാം അന്ന് അനുഭവിക്കാൻ പോവുക.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.